ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സോറി സോരമാരെ, നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ദൈവം നമ്മുടെ ആരാധനയ്ക്ക് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ദൈവത്തിന് നമ്മൾ ആരാധന കൊടുക്കണം എന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിലും നമ്മൾ വിചാരിക്കുന്നത് ദൈവം അല്ലെ നമ്മുടെ ആരാധനയിൽ തൃപ്തി അടയുന്നു എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. പക്ഷെ ദൈവം ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആൾക്കാരെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഭൂമിയിൽ നോക്കുമ്പോൾ, ദൈവം നമ്മളെ നോക്കുമ്പോൾ, ദൈവം നമ്മുടെ പലപ്പോഴും നമ്മുടെ വിചാരം, ദൈവം നമ്മുടെ ആരാധന, നമ്മുടെ ഭാഷാപ്രയോഗങ്ങൾ, നമ്മുടെ അംഗചേഷ്ടകൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് എങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ദൈവം നോക്കുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പല സഭകളിൽ പോയാലും അവരുടെ ആരാധനാ രീതികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതാണ് ബെസ്റ്റ് വർഷിപ്പ്, ബെസ്റ്റ് ആരാധന, അല്ലെങ്കിൽ ഇങ്ങനെയാണ് വർഷിപ്പ് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും അല്ലെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതായും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. എങ്കിലും ദൈവം അന്വേഷിക്കുന്നത് നമ്മുടെ ആരാധനയല്ല. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ സാഹചര്യം നിങ്ങൾക്കറിയാം. ആ സമരിയക്കാരിയ സ്ത്രീയോട് യേശു സംസാരിക്കുകയാണ് അവിടെ അല്ലെ. അവിടെ യേശു അവളുടെ ഭാവി കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സമരിയക്കാരി സ്ത്രീ യേശുവിനോട് ചോദിക്കുകയാണ്, യേശുവേ നീ ആ സ്ത്രീ അവനോട് യജമാനെ നിങ്ങൾ പറയുന്നു അവിടെയാണ് ആരാധിക്കേണ്ടത് അല്ലെ. അതിന്റെ 19-ാം വചനത്തിൽ ഇങ്ങനെയാണ്, സ്ത്രീ അവനോട് യജമാനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശുവിനോട് ഈ സ്ത്രീ പറയുകയാണ്, യജമാനെ എവിടെയാണ് ഞാൻ ആരാധിക്കാൻ പോകേണ്ടത് അല്ലെ, എങ്ങനെയാണ് ഞാൻ ആരാധിക്കേണ്ടത്. അതിന് യേശു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, അതിന് 21-ാം വചനങ്ങൾ നോക്കിയാൽ യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ഇനി 23-ാം വചനം ശ്രദ്ധിക്കുക, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അതിന്റെ 23-ാം വചനത്തിന്റെ ഇംഗ്ലീഷ് വചനത്തിൽ ഇംഗ്ലീഷ് നോക്കി നമുക്ക് മനസ്സിലാക്കാം, ഫോർ സച്ച് പീപ്പിൾ ദ ഫാദർ സീക്സ് ടു ബി ഹിസ് വർഷിപ്പേഴ്സ്. ഇങ്ങനെയുള്ള ആളുകളെയാണ് യേശു ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുള്ള ആളുകളെയാണ്? വർഷിപ്പേഴ്സ്. ആരാധന എന്നതിലുപരി ദൈവം നോക്കുന്നത് ആരാധനക്കാരെയാണ് നോക്കുന്നത്. ആരാധനയല്ല ദൈവത്തിന് വിഷയം. ദൈവത്തിന് വിഷയം നിങ്ങൾ ഒരു ആരാധിക്കുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ യു ആർ റിയലി എ വർഷിപ്പർ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ഭാഷാപ്രയോഗങ്ങളോ നമ്മുടെ സ്റ്റൈലോ അല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് അതിലപ്പുറമുള്ള ഈ ആരാധന നടത്തുന്ന വ്യക്തിയെയാണ് ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാധനക്കാരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ദൈവം ആരാധനയാണ് അന്വേഷിക്കുന്നത്. ദൈവം ആരാധനയല്ല അന്വേഷിക്കുന്നത്. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം, സ്വന്തമായി അസ്തിത്വം എക്സിസ്റ്റൻസുള്ള ദൈവം, എന്തിന് ദൈവത്തിന് നമ്മുടെ ആരാധന വേണം? ദൈവത്തിന് എന്തെങ്കിലും ഒരു സഹായം നമ്മളിൽ നിന്ന് ദൈവത്തിന് ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ദൈവത്തിന് ഒരു സഹായവും ആവശ്യമില്ല. എങ്കിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം ഇവർ വർഷിപ്പ് ചെയ്യുന്നവരാകണം, എന്നെ വർഷിപ്പ് ചെയ്യുന്നവരാകണം. അത് ദൈവത്തിന്റെ ഒരു ഈഗോയിൽ നിന്നുണ്ടായതല്ല. ദൈവം എന്തായിരിക്കുന്നുവോ അതിനാലാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ എന്റെ ചിന്ത ഇതാണ്, വി ഷുഡ് റിയലി എ വർഷിപ്പർ. നമ്മളൊരു ആരാധനക്കാരായി മാറിയിരിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ പാഷൻ പലപ്പോഴും വേണം, നമുക്ക് പ്രാർത്ഥിക്കണം, ഒക്കെ എല്ലാം ശരി തന്നെയാണ്. എങ്കിലും അതിലപ്പുറം ദൈവം അന്വേഷിക്കുന്ന ഒരു കാര്യം, ആം ഐ റിയലി എ വർഷിപ്പർ? ഞാൻ യഥാർത്ഥമായി യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ റിയലി വർഷിപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ ആ സ്ത്രീയോട് യേശു പറയാൻ ഉദ്ദേശിച്ചത്, സ്ത്രീയെ എന്റെ പിതാവ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നീ എവിടെ ആരാധിക്കുന്നു, എങ്ങനെ ആരാധിക്കുന്നു എന്നുള്ളതല്ല. സ്ത്രീയെ എന്റെ പിതാവ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നീ ഒരു ആരാധനക്കാരിയാണോ അല്ലെങ്കിൽ ആരാധനക്കാരാണോ ആരാധനക്കാരനാണോ എന്നുള്ള വസ്തുതയാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അതൊരു ദൈവം ഒരു പ്രത്യേകമായ ഒരു പാറ്റേണോ പദ്ധതിയോ നമുക്ക് തന്നിട്ടില്ല. ദൈവം നമ്മളോട് പറയുന്നത് നീ എന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അതുകൊണ്ട് ഇന്ന ആളുകളിൽ എന്റെ ഹൃദയത്തിലുള്ള ചിന്തയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ റിയലി സീക്ക് ചെയ്യണം, ദൈവമേ എനിക്ക് ഒരു ആരാധനക്കാരനായി മാറണം. ഐ വാണ്ട് ടു റിയലി വർഷിപ്പർ ഓഫ് യു. അല്ലെ, ആ ഒരു പാഷൻ, ആ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവൻ അതിന് യോഗ്യനാണ്. അതാണ് നമ്മൾ പാടിയ പാട്ട് ഞാൻ എന്റെ അവസാനത്തേക്ക് വരുമ്പോൾ പറയാം. എങ്കിലും നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം, നമ്മുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടല്ലേ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവത്തിന് ഇഷ്ടപ്പെടാറുണ്ടോ? നമ്മൾ പല കാര്യങ്ങളും ദൈവത്തോട് ചോദിക്കും, എല്ലാം നല്ലത് തന്നെ. നമ്മുടെ ഭൗതിക കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളെല്ലാം ദൈവത്തോട് നമ്മൾ ചോദിക്കാറുണ്ട്. അതെല്ലാം ദൈവത്തിന് ഇഷ്ടപ്പെടാറുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് വന്നൊരു ചോദ്യം ചോദിക്കുക അല്ലെ, നമ്മൾ ആഗ്രഹിക്കുന്ന അവർ നമ്മളെ അടുത്ത് വന്ന് ചോദിക്കണം, എല്ലാം നമ്മളിൽ നിന്ന് ചോദിക്കണം, വാങ്ങണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിലും ചില ചോദ്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകാറുണ്ടല്ലേ, ഓ എന്റെ മക്കൾ അത് ഇക്കാര്യം ചോദിച്ചല്ലോ, ഇക്കാര്യം ചോദിച്ചല്ലോ എന്നൊരു സന്തോഷം നമുക്കില്ലേ. നമുക്ക് ഒന്ന് രാജാക്കന്മാർ അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ 9-10 വചനങ്ങള് അറിയാം. ഇവിടെ സൊളോമൻ ഒരു ചെറുപ്പം, നന്നേ ചെറുപ്പമായപ്പോൾ ആണ് രാജാവായത്. അതിന് ഇവിടെ സൊളോമൻ ചെയ്ത ഒരു കാര്യം ദൈവത്തിന് ഇഷ്ടമായി, നമുക്ക് വായിക്കാം. അതിന്റെ 9-10 വചനങ്ങൾ, ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ, അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? 10 ശാലോമൻ ഈ ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ശാലോമൻ ഈ ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് പ്രസാദകരമാകണമെന്നില്ല, പ്രസാദകരമാകണമെന്നില്ല. ഇവിടെ ശാലോമൻ ചോദിച്ച ഈ പ്രത്യേക കാര്യം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ എന്ത് ചോദിക്കുന്നു എന്നിന്നാളുകളിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എന്ത് ചോദിക്കുന്നു എന്നിന്നാളുകളിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി സങ്കീർത്തനം, ഇസ്രായേൽ മക്കളുടെ കാര്യം നമുക്കറിയാം. സങ്കീർത്തനം 106 സങ്കീർത്തനം അതിന്റെ 14-15 പദങ്ങൾ, Psalms 106:14-15. മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു, നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ അപേക്ഷിച്ചത് അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. സോ ഹി ഗേവ് ദം ദെയർ റിക്വസ്റ്റ് ബട്ട് സെൻഡ് എ വേസ്റ്റിംഗ് ഡിസീസ് അമംഗ് ദം. സി, ഇസ്രായേൽ മക്കൾക്ക് എല്ലാം ദൈവം ചോദിച്ചു കൊടുത്തു അല്ലെ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ലസ്റ്റിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം കൊടുത്തു. പക്ഷെ ഓർക്കുക, അതിന്റെ അവസാനം മരണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന, നമ്മൾക്ക് പ്രാർത്ഥിച്ച് നമ്മൾ കിട്ടുന്ന കാര്യങ്ങളെല്ലാം അതൊരു ജീവനിലേക്ക് നമ്മളെ നടത്തുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരുപക്ഷെ നമ്മൾ കിട്ടിയാലും അത് നമ്മുടെ ആത്മീയ മരണത്തിന്, അല്ലെങ്കിൽ ആത്മീയ മരണത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ. അതുകൊണ്ട് എന്ത് ചോദിക്കുന്നു എന്നുള്ളത് ഒരു 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 കാര്യം, ദൈവത്തോട് നമ്മൾ എന്ത് ചോദിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന്റെ മുമ്പിൽ. ഇവിടെ ഈ യോഹന്നാന്റെ സുവിശേഷം 4 വരുമ്പോൾ കർത്താവേ എന്നെ ഒരു വർഷിപ്പറാക്കണമേ എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ദൈവമേ, ഐ വാണ്ട് ടു ബി റിയലി എ വർഷിപ്പർ, എനിക്ക് നിന്നെ വർഷിപ്പർ, ഒരു വർഷിപ്പ് എന്നൊരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ മാറ്റണമേ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നാളുകളിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെയും എന്റെ കൂട്ടായ്മയും ഒരു റിയലി ഒരു വർഷിപ്പ് തലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ആരാധന കർത്താവിന്റെ പ്രസൻസിലേക്ക് വരുമ്പോൾ, കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക്, ആഴമായിട്ട് ബന്ധത്തിലേക്ക് വരുമ്പോൾ, ഒരു ആത്മീയ മനുഷ്യന് ഉണ്ടാകുന്ന നാച്ചുറൽ, അതായത് സ്വാഭാവികമായ പുറത്തു വരുന്ന ഒരു കാര്യമാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു നാച്ചുറൽ ഔട്ട്ഫ്ലോ, നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. അത് കർത്താവിന്റെ അദമ്യമായ പ്രസൻസിൽ നമുക്ക് വരുന്നത് യാതൊരു പ്രയാസവും കൂടാതെ, യാതൊരു എക്സർസൈസും കൂടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ ആ തരത്തിൽ അല്ലെങ്കിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ട് അടുത്ത് കാണുകയും ദൈവത്തിന്റെ പ്രസൻസ് അടുത്ത് അനുഭവിക്കുകയും ചെയ്ത വ്യക്തികളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മുടെ സുവിശേഷങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈവജനത്തിലുള്ള വ്യക്തികളെ നോക്കിയാൽ അവർ അറ്റർലി ഒരു വർഷിപ്പിംഗ് സ്പിരിറ്റിലാൽ പിടിക്കപ്പെട്ട വ്യക്തികളായിരുന്നു. നിങ്ങൾ മോശയെ നോക്കുക. മോശ ഉൾപ്പെടർപ്പിൽ യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ കണ്ടപ്പോൾ മോശയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഒരേ ഒരു കാര്യം വർഷിപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇനി യേശുവിനോട് ഏറ്റവും അടുത്തിരുന്ന വ്യക്തിയാണ് യോഹന്നാൻ എന്ന് നമുക്ക് എല്ലാവരും അറിയാം. യേശുവിന്റെ മാറിൽ ചാരിയിരുന്ന ഒരു വ്യക്തിയാണ് അവൻ. യേശുവിനെ കണ്ടത് എത്രയും മറ്റു ശിഷ്യന്മാർ കണ്ടില്ലായിരിക്കാം അല്ലെ? യേശുവിന്റെ ചൂടറിഞ്ഞ ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. പക്ഷെ യോഹന്നാൻ ഒളിവാട് പുസ്തകത്തിൽ വരുമ്പോൾ, യോഹന്നാൻ ദൈവത്തെ കാണുമ്പോൾ അതിന്റെ 1 അതിന്റെ 17 ഇങ്ങനെയാണ് യോഹന്നാന്റെ അവസ്ഥ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഐ ഫെൽ അറ്റ് ഹിസ് ഫീറ്റ് ലൈക്ക് എ ഡെഡ് മാൻ. ദൈവത്തെ അവന്റെ ഗ്ലോറിയിൽ കണ്ട യോഹന്നാൻ അന്നേരം ദൈവത്തോട് വൻവൻ കാര്യങ്ങളൊന്നുമല്ല യോഹന്നാനെ ചോദിച്ചു. യോഹന്നാൻ യേശുവിന്റെ അടുത്തിരുന്നപ്പോൾ പല കാര്യങ്ങൾ ചോദിച്ചുവെങ്കിലും ദൈവത്തെ അവന്റെ ഗ്ലോറിയിൽ കണ്ടപ്പോൾ യോഹന്നാൻ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. യോഹന്നാൻ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, ഒരു മരിച്ചവനെ പോലെ വീഴുക, ദൈവത്തിന്റെ മുമ്പിൽ വീഴുക, അത് മാത്രമായിരുന്നു യോഹന്നാന്റെ മുമ്പിലുള്ള ഏക മാർഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസാമീപ്യം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ അനുഭവിച്ച വ്യക്തികളാണെങ്കിൽ വി വിൽ ബി എ വർഷിപ്പർ. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ദൈവസാമീപ്യം അറിഞ്ഞ വ്യക്തികളാണെങ്കിൽ നമ്മൾ സീക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഹൃദയത്തിൽ ഡിസയർ ചെയ്യുന്ന ഒരു ആഴമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഗോഡ് ഐ വാണ്ട് ടു ജസ്റ്റ് വർഷിപ്പ് യു. ഇനി സങ്കീർത്തനം 37 ഒരു മനോഹര വചനങ്ങളുണ്ട്. നമ്മൾ സാധാരണ അത് ഉപയോഗിക്കുന്നത് ബർത്ത്ഡേക്കാണ്. 37 Psalms 37 അതിന്റെ 4 ഇങ്ങനെയാണ്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. Delight yourselves in the Lord and he will give you the desires of your heart. നിങ്ങൾ പലപ്പോഴും അല്ലെ ബർത്ത്ഡേ മെസ്സേജസിലും മറ്റു കാര്യങ്ങളിലും കാണുന്ന ഒരു വാചനമാണ് Delight yourselves in the Lord and he will give you desires of your heart. അതായത് യഹോവയിൽ അങ്ങ് രസിച്ചുകൊള്ളുക, അപ്പോ ദൈവം നിനക്ക് വേണ്ടതെല്ലാം തരും എന്നാണ് ഈ വചനത്തിലൂടെ നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു യഹോവയെ രസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഒരാളെ രസിക്കുന്നത്? ഒരാളെ രസിക്കുന്നത് അതാ അദ്ദേഹത്തിന്റെ പ്രസൻസിലായിരിക്കുമ്പോഴാണ് നമ്മൾ രസിക്കുന്നത് അല്ലെ, ദൂരെ ഇരിക്കുമ്പോഴല്ല. അതായത് ദൈവത്തിൽ രസിക്കുക, യഹോവയിൽ രസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, അത് ദൈവത്തിന്റെ പ്രസൻസിലായിരിക്കുക എന്നാണ് യഹോവയിൽ രസിക്കുക. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ യഥാർത്ഥ പ്രസൻസിലാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു കാറായിരിക്കുമോ? നിങ്ങൾ ദൈവത്തിന്റെ യഥാർത്ഥ പ്രസൻസിലാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് മറ്റേതെങ്കിലും കാര്യമായിരിക്കുമോ? എനിക്ക് തോന്നുന്നു നമ്മൾ ദൈവത്തിന്റെ യഥാർത്ഥ പ്രസൻസിൽ ഇരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ നമുക്കില്ലായിരിക്കും, പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ലായിരിക്കും. നമ്മൾ യഹോവയിൽ രസിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം അവനെ വർഷിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. യഹോവയിൽ രസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഡിസയർ അവനോടുകൂടി വസിക്കണം, അല്ലെ, അവനോടുകൂടി കൂടുതൽ സമയം ഇരിക്കണം, അല്ലെങ്കിൽ അവനെ വർഷിപ്പിക്കണം, അല്ലെങ്കിൽ അവന്റെ മഹത്വം വീണ്ടും കാണണം വീണ്ടും കാണണം എന്നുള്ളൊരവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് യഹോവയുടെ ദൈവത്തിന്റെ സാമീപ്യം നമ്മൾ അദമ്യമായി ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായ മറ്റൊരു അജണ്ടയും അവിടെ ഉണ്ടായിരിക്കത്തില്ല. നമ്മുടെ ഏക അജണ്ട ഫോൾ ഫ്ലാറ്റ്, അവിടെ വീണ് കിടക്കുക, ദൈവത്തെ വർഷിപ്പിക്കുക, ദൈവത്തെ വർഷിപ്പിക്കുക. അതല്ലാതെ അവിടെ പ്രത്യേകമായ ഒരു ചോദ്യങ്ങളോ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യേകമായ ആഗ്രഹങ്ങളോ, അല്ലെങ്കിൽ അത് ഭൗതികമായിക്കോട്ടെ ആത്മീയമായിട്ടെ, ഇതൊന്നും നമ്മൾ ദൈവത്തെ വർഷിപ്പിക്കുമ്പോൾ നമുക്ക് മിക്കപ്പോഴും ഉണ്ടാകാറില്ല. കാരണം വെളിപാട് പുസ്തകത്തിലുടനീളം ദൈവത്തെ വർഷിപ്പ് ചെയ്ത, ദൈവത്തെ ആരാധിച്ച വ്യക്തികൾ അവർ പ്രത്യേകമായ ഒന്നും അവർ ദൈവത്തോട് ചോദിച്ചിട്ടില്ല, പ്രത്യേകമായ ഒന്നും അവർ ദൈവത്തോട് ചോദിച്ചിട്ടില്ല. ദേ ആർ ജസ്റ്റ് ഡെഡ്, അല്ലെങ്കിൽ ദേ ആർ ഫോൾ ഫ്ലാറ്റ്. നമുക്ക് വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അത് വെളിപാടിലുടനീളം അത് കാണുമെങ്കിലും രണ്ട് സ്ഥലം നമുക്ക് നോക്കാം. അതിന്റെ 4-ാം അധ്യായത്തില് അതിന്റെ 8 മുതൽ 11 വരെയുള്ള വചനങ്ങൾ പെട്ടെന്ന് വായിക്കുന്ന 4 ജീവികളും ഓരോന്നിനും 6 ചുരകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്നവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്കുക, അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ഇനി 5-ാം അധ്യായത്തിന്റെ അതിന് 5-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാചനങ്ങൾ നോക്കിയാലും നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. ഇവിടെ സ്വർഗത്തിലെ ഒരു പിക്ചർ എന്ന് പറയുന്നത് അതിന്റെ ആദ്യ വചനത്തിൽ, നമ്മൾ 4-ാം അധ്യായത്തിന്റെ ആദ്യ വചനത്തിൽ നോക്കി അനന്തരം സ്വർഗത്തിന്റെ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. അതായത് സ്വർഗത്തിന്റെ ഒരു വാതിൽ തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, ഈ അറ്റ്മോസ്ഫിയർ എന്ത് അറ്റ്മോസ്ഫിയർ? ഫുൾ ഓഫ് വർഷിപ്പ്, ഫുൾ ഓഫ് വർഷിപ്പ്. ഏഞ്ചൽ അല്ലെങ്കിൽ സ്വർഗീയ ജീവികൾ ദൈവത്തിന്റെ ആ വിശുദ്ധി കണ്ടുകൊണ്ട് അവനെ പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ ഫുൾ 24/7 പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ മൂപ്പന്മാർ അല്ലെ, 24 മൂപ്പന്മാർക്ക് എനിക്ക് തോന്നുന്നത് ദൈവം അവർക്ക് അവരുടെ പ്രവൃത്തി അനുസരിച്ച് നല്ല രത്നങ്ങളും കിരീടങ്ങളും ഒക്കെ അവർക്ക് തലയിൽ വെച്ചു കൊടുത്തു. അവർ പറഞ്ഞു, നല്ല വിശ്വസ്തനായ ദാസ, നീ നല്ലത് ചെയ്തു, ഇത് നിന്റെ തലയിൽ ഇരിക്കട്ടെ. പക്ഷേ ആ പ്രസൻസില് ഈ മൂപ്പന്മാർ ചെയ്തെന്താണ്? മൂപ്പന്മാർക്ക് മനസ്സിലായി ഇതൊരു ഭാരമാണ്, ഈ തലയിൽ ഇരിക്കുന്ന ഈ സംഗതി ഒരു ഭാരമാണ്. അവർ താഴെ നിലത്ത് വെച്ചതിന് ശേഷം അവരും പറയാൻ തുടങ്ങി, അവനെ വീണ് നമസ്കരിച്ചവൻ അവരും പറയാൻ തുടങ്ങി, കർത്താവേ, നീ സർവ്വതും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മളിവിടെ പാട്ട് പാടിയും പാടിയത്, ബിക്കോസ് ഹീസ് ഗോഡ്. ദൈവമേ, നീ ദൈവമാകുന്നു, ദൈവമേ നീ ദൈവമാകുന്നു പറയുന്നതിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട് സഹോദരങ്ങളെ. കാരണം ദൈവമേ നീ ദൈവമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന, നമ്മൾ ഹൃദയത്തിൽ പറയേണ്ടത് ഇതാണ്, ദൈവമേ യു ആർ എവ്രിതിങ്. ദൈവമേ നീ ദൈവമാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ സമ്മതിക്കുന്നു, നീ എന്റെ എല്ലാം എല്ലാം ആകുന്നു എന്നാണ്. ദൈവമേ നീ ദൈവമാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ ഇവിടെ മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങൾ, തങ്ങൾക്ക് കിട്ടിയ എല്ലാ ബഹുമാനങ്ങളും, കർത്താവിന്റെ ആ ഗ്ലോറി, ദൈവത്തിന്റെ ഗ്ലോറി അല്ലെ, യേശുവിന്റെ ഗ്ലോറി കണ്ടപ്പോൾ ആത്മാവിൽ അവർ ചെയ്ത കാര്യം എന്തെന്ന് വെച്ചാൽ തന്റെ കിരീടങ്ങൾ ഫുൾ, അവർക്ക് എന്ത് നേടിയോ അവരുടെ നേട്ടങ്ങളെല്ലാം അവർ താഴെയിട്ടതിനു ശേഷം അവർ പറയുകയാണ്, യു ആർ വർത്തി, യു ആർ വർത്തി, എനിക്ക് ഒരു ബഹുമാനവും വേണ്ട, ഇറ്റ് ബിലോങ്സ് ടു യു. ഐ ഡോണ്ട് ഹാവ് എനി പവർ, എനിക്ക് ഒരു ശക്തിയും ഇല്ല, എല്ലാ ബലവും നിനക്കാണ്. ഐ ഡോണ്ട് ഹാവ് എനി ഗ്ലോറി ഐദർ, എല്ലാ ഗ്ലോറിയും എല്ലാ മഹത്വവും നിനക്ക് തന്നെയാണ്. ഇതാണ് സ്വർഗത്തിന്റെ ഒരു പിക്ചർ, ഇതാണ് സ്വർഗത്തിന്റെ ഒരു പിക്ചർ. അവിടെ നമ്മൾ ദൈവത്തിന്റെ പ്രസൻസിലായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രസൻസിലായിരിക്കുമ്പോൾ വി ക്യാൻ ഓൺലി ഡു, നമുക്ക് ഒന്ന് ചെയ്യാനേ സാധിക്കത്തുള്ളൂ, ഫോൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ വീണുകിടക്കുക, ദൈവത്തെ വർഷിപ്പിക്കുക, വർഷിപ്പിക്കുക. അതാണ് യോഹന്നാന്റെ അവസ്ഥയെങ്കിൽ, യേശുവിനോട് ഏറ്റവും അടുത്തിരുന്ന യോഹന്നാന്റെ അവസ്ഥ അതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ദൈവത്തിന്റെ ഗ്ലോറി, ആ ദൈവത്തിന്റെ ആ മഹത്വം, ആ ദൈവത്തിന്റെ ശക്തി, ആ ദൈവത്തിന്റെ ആ ബലം അവനെ ആ രീതിയിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും? നമ്മുടെ പ്രതികരണം ഇത്രയേ ഉള്ളൂ, ഗോഡ് യു ആർ വർത്തി, ഐ ആം അൺവർത്തി, ഐ വാണ്ട് ടു ജസ്റ്റ് വർഷിപ്പ് യു, എനിക്ക് ദൈവമേ നിന്നെ വർഷിപ്പിക്കണം, വർഷിപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ അറിഞ്ഞു അല്ലെ, ദൈവത്തെ അറിഞ്ഞു അല്ലെങ്കിൽ ദൈവത്തെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, പലരും ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞ് പല ബുക്കുകളൊക്കെ എഴുതാറുണ്ട്. എനിക്ക് തോന്നുന്നില്ല ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞ് കണ്ടതിന് ശേഷം നമുക്ക് യഥാർത്ഥമായി നിവർന്നു നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. വി കെ നോട്ട് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, നമുക്ക് നിവർന്നു നിൽക്കാൻ പറ്റത്തില്ല. ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൺലി തിങ് വി ക്യാൻ ഡു ഇസ് വർഷിപ്പ്. പോള് സ്വർഗത്തിൽ, മൂന്നാം സ്വർഗത്തിലോ എടുക്കപ്പെട്ടു, പോളിന് തന്നെ അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്, അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ട് നമ്മളും ദൈവിക പ്രസൻസിൽ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏക മാർഗം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് വർഷിപ്പ്, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ഇവിടെ അവസാനമായി ഇവിടെ യോഹന്നാന്റെ സുവിശേഷം നാലിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന്. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവത്തെ, അതിന്റെ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. അത് കഴിഞ്ഞ 24-ാം വചനത്തിൽ ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. വർഷിപ്പ് ഹിം ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, വിഷിക്കാൻ, വർഷിപ്പ് ഹിം ഓൺലി ഇൻ സ്പിരിറ്റ്, അല്ലെങ്കിൽ ദൈവത്തെ ആത്മാവിലെ നമുക്ക് ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായി, നമ്മൾ എങ്ങനെ വർഷിപ്പ് ചെയ്യണം? സത്യത്തിൽ വർഷിപ്പ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ അർത്ഥമാക്കും, നമ്മുടെ ആത്മാവിൽ ദൈവത്തെ ഹൃദയപരമാർത്ഥതയിൽ ആരാധിക്കണം എന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അതായത് ഇൻ ട്രൂത്ത്. സി, ആ ട്രൂത്ത് എന്നുള്ളത് നമ്മുടെ ദൈനംദിന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ട്രൂത്ത്, അല്ലെങ്കിൽ സത്യം, അല്ലെങ്കിൽ സത്യത്തിൽ സംസാരിക്കണം, സത്യത്തിൽ സഹോദരന്മാരോട് സംസാരിക്കണം, സത്യത്തിൽ ഇടപെടണം, സത്യത്തിൽ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും എന്നായി പറയുമ്പോൾ ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ആരാധന അല്ല ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ ആ സ്പിരിച്വൽ ബീയിങ്ങും തമ്മിലുള്ള യൂണിറ്റിയിൽ, അതിന്റെ യൂണിറ്റിയിൽ ഉണ്ടാകുന്ന, അതായത് ഹൃദയപരമാർത്ഥതയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ആരാധന, അല്ലെങ്കിൽ വർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഹ്യൂമൻ ലോജിക്, മാനുഷികമായ ചിന്താഗതികൾക്ക് ഇവിടെ സ്ഥാനമില്ല. അതായത് മാനുഷികമായ ഗിമ്മിക്കുകൾക്കോ മാനുഷികമായ എന്താ ചേഷ്ടകൾക്കോ മാനുഷികമായ ഒരു കാര്യങ്ങൾക്കോ ഇവിടെ കാര്യമില്ല. ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പോൾ യോഹന്നാൻ വീണു അല്ലെ, നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമായിരിക്കും. എങ്കിലും അവിടെ മനുഷ്യന്റെ ഐഡിയാസ് അല്ല ഇവിടെ വരേണ്ടത്, ഇവിടെ ദൈവത്തിന്റെ ആത്മാവാണ് പ്രവർത്തിക്കേണ്ടത്. അത് നമ്മുടെ ജീവിതവുമായി അല്ലെ, നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധമുള്ള സത്യത്തിൽ നടക്കുന്ന നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇക്കാലങ്ങളിൽ ദൈവത്തോട് ചോദിക്കണം, കർത്താവെ എന്നെ ഒരു ആരാധനക്കാരനായി മാറ്റണമേ, ഗോഡ് മേക്ക് മീ എ റിയൽ വർഷിപ്പർ അല്ലെ. അവിടെ വർഷിപ്പ് ആക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഗോഡ് യു ആർ എവറിത്തിങ് അല്ലെ, അല്ലെങ്കിൽ ദൈവമേ നീ എന്റെ ദൈവമാണ് എന്ന് പറയുന്നത് പോലെ വർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് നമ്മൾ എല്ലാം ദൈവത്തിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ദൈവമേ നീ എല്ലാം എല്ലാം ആകുന്നു എന്ന് പറയാം. അവിടെയാണ് മൂപ്പന്മാർ പറയുന്നത് നിനക്ക് മഹത്വവും ബഹുമാനവും ബലവും സ്വീകരിപ്പാൻ യോഗ്യം. അതിന്റെ അർത്ഥം ദൈവമേ നീ എല്ലാം എല്ലാം ആകുന്നു. ഐ ആം എ സീറോ, യു ആർ എവരിതിങ്. സോ ആ ഹ്യൂമിലിറ്റിയിൽ, ആ താഴ്മയിൽ നമുക്ക് ദൈവത്തെ സത്യത്തിൽ ആരാധിക്കാം. ദൈവം നമ്മളെ ആരാധനയ്ക്ക് ആരാധനക്കാരായി മാറ്റുന്ന ദിവസങ്ങളാക്കി ദിവസങ്ങളെ മാറ്റട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.